2020 ഫെബ്രുവരി 9 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് സംസ്ഥാന റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയും റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് സിഇഒയുമായ ഡോ വി വേണു IAS എഴുതിയ ലേഖനം. നമുക്കായി നമുക്കൊരുമിക്കാം. അപ്രതീക്ഷിതമായിരുന്നു 2018 പ്രളയം. മൺസൂണിനെ വരവേറ്റ കേരളത്തിന് ആദ്യ ആഴ്ചകൾ സാധാരണ നിലയിലായിരുന്നു. പെട്ടെന്നായിരുന്നു മഴ ശക്തി പ്രാപിച്ചത്. മഴ വെള്ളപ്പൊക്കത്തിനൊപ്പം ഉരുൾപൊട്ടലുമുണ്ടായി. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി വർദ്ധിച്ചതോടെ ഷട്ടറുകൾ തുറക്കേണ്ടി വന്നു. വർഷങ്ങൾക്ക് മുൻപ് കേരളത്തെ വിറപ്പിച്ച പ്രളയം കേട്ടുകേൾവി മാത്രമായിരുന്നു. മനുഷ്യ പക്ഷിമൃഗാദികളുടെ മരണവും മനുഷ്യരെ കാണാതാവലും വീടിനും സ്വത്തിനും സംഭവിച്ച നാശനഷ്ടവും ജനങ്ങളെ തളർത്തി. ഒരിറ്റു വെള്ളത്തിന് നെട്ടോട്ടമോടിയ സമയമായിരുന്നു അത്. പൊതുജനത്തിന്റെ കൃത്യമായ ഇടപെടലാണ് പ്രളയാഘാതത്തിൽ നിന്നും ദുരന്തബാധിതരെ മോചിപ്പിച്ചത്. മഴ ശക്തിയായി തുടർച്ചയായി പെയ്താൽ സംസ്ഥാനത്ത് വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന അനുഭവത്തിൽ നിന്നാണ് പ്രകൃതിക്ഷോഭങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ചോദ്യമുയർന്നത്. ലോകാരോഗ്യ സംഘടനകൾ, വിദഗ്ധർ, യൂണിസെഫ് തുടങ്ങി നിരവധി പേരാണ് കേരളത്തിലെ പ്രളയത്തെക്കുറിച്ച് പഠിച്ചത്. വിശദമായ അന്വേഷണങ്ങൾക്കൊടുവിൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ച രേഖയിലാണ് കേരളത്തെ പുനർനിർമ്മിക്കാൻ ഒരു പദ്ധതി രൂപീകരിക്കാൻ നിർദ്ദേശം വന്നത്. ഇതേ തുടർന്നാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ജനിച്ചത്. 2018 വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിൽ തകർന്നവയെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിലൂടെ പുനർനിർമ്മിക്കാനുള്ള ശ്രമമാണ് കേരള സർക്കാർ നടപ്പാക്കുന്നത്. കേരള ജനതയെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റുകയാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ്. വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും തകർന്ന കേരളത്തെ പുനർജീവിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് 2019 മൺസൂണിൽ വീണ്ടും ഒരു ദുരന്തം വന്നെത്തിയത്. 2018 അനുഭവം കൊണ്ട് വെള്ളപ്പൊക്ക സാധ്യത നിഴലിച്ചപ്പോൾ തന്നെ എല്ലാവിധ അലേർട്ടുകളും നൽകി. 2018 താഴ്ന്ന പ്രദേശങ്ങളെയാണ് പ്രധാനമായും പ്രകൃതി ദുരന്തം ബാധിച്ചതെങ്കിൽ 2019 അത് മലമ്പ്രദേശത്താണ് സംഹാര താണ്ഡവമാടിയത്. പ്രകൃതി ദുരന്തങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ നവകേരളം പടുത്തുയർത്താൻ പഠന റിപ്പോർട്ടുകളും ചർച്ചകളും മാത്രം പോരെന്ന് വ്യക്തമായി. താഴെത്തട്ടിൽ നിന്നും കാര്യങ്ങൾ പഠിച്ചെടുക്കണം. ഒരു നാടിനെക്കുറിച്ച് പഠിക്കാൻ ആ നാട്ടിൽ പോയി താമസിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയും പോലെ ഒരു ഗ്രാമത്തിലെ കാര്യങ്ങൾ ആ ഗ്രാമത്തിൽ ജീവിക്കുന്നവർക്കല്ലേ അറിയൂ. അവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ നമുക്കായി ക്യാമ്പയിൻ തയ്യാറാക്കിയത്. നിയമസഭയുടെ 16-ാം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മൾ നമുക്കായി പദ്ധതി നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ വിവിധ തരത്തിലാണ് നമ്മളെ ബാധിച്ചത്. അതുകൊണ്ടുതന്നെ അവയെ പലതരത്തിലായി തിരിച്ചാണ് നമ്മൾ നമുക്കായി ക്യാമ്പയിൻ. 1. ഭൂവിനിയോഗം. 2. ജലപരിപാലനം. 3. പ്രാദേശിക സമൂഹവും അതിജീവനവും. 4. വനപരിപാലനം. 5. ഗതാഗതം, സാങ്കേതികവിദ്യ. നമ്മൾ നമുക്കായി പരിപാടിയിലൂടെ രണ്ടു വിധത്തിലാണ് അഭിപ്രായ ശേഖരണം നടത്തുന്നത്. പ്രാദേശിക തലത്തിൽ വിവരശേഖരണത്തിന്റെ ഭാഗമായി വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിനൊപ്പം ഗ്രാമസഭകളിൽ ദുരന്ത നിവാരണ പ്രതിരോധ പദ്ധതികൾ തയ്യാറാക്കാൻ ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. കൂടാതെ തദ്ദേശ സ്ഥാപന തലത്തിൽ വികസന സെമിനാറുകൾ നടന്നുവരികയാണ്. അതാത് പ്രദേശത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് ഗ്രാമസഭകളിൽ ഉന്നയിക്കാം. ജില്ലാതലത്തിൽ ആശയങ്ങൾ ക്രോഡീകരിച്ച് നമ്മൾ നമുക്കായി വെബ് പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. കിലയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. മേൽപ്പറഞ്ഞ വിഷയങ്ങൾക്ക് പുറമെ ജനങ്ങൾക്ക് ആശയങ്ങൾ സംവദിക്കാനുണ്ടെങ്കിൽ talktorebuild@kerala.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയക്കാവുന്നതാണ്. പ്രളയാനന്തര കേരളത്തെ പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ആശയങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ആരംഭിച്ചതാണ് pcp.rebuild.kerala.gov.in എന്ന വെബ് പോർട്ടൽ. വിവിധ വിഷയങ്ങളിൽ ചോദ്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. മൊബൈൽ ഫ്രണ്ട്ലിയാണ് സൈറ്റ്. ജനങ്ങളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും ശേഖരിക്കുന്ന അഭിപ്രായങ്ങളും ആശയങ്ങളും സംക്ഷിപ്ത രൂപത്തിലാക്കി റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് സർക്കാരിന് സമർപ്പിക്കും. നിലവിലെ നയങ്ങളിൽ, നിയമങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് സർക്കാർ നടപ്പിലാക്കും. പുതിയ നിയമം കൊണ്ടുവരണമെങ്കിൽ അതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുമെന്ന ഉറപ്പും സർക്കാർ നൽകിയിട്ടുണ്ട്. വരൂ, നമ്മൾ നമുക്കായി പരിപാടിയിൽ പങ്കാളികളാകൂ. പുതിയ കേരളം പടുത്തുയർത്താം.